നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക. ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ സംഖ്യ കൂടി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. രോഗബാധ നിയന്ത്രിക്കുവാൻ വിവിധ രാജ്യങ്ങളിൽ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ മുൻകൂറായി രോഗബാധ പടരുന്നത് തടയാനും പടർന്നാൽ എടുക്കേണ്ട നടപടികളും കൈക്കൊള്ളുന്നതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗബാധ ചെറുക്കുന്നതിൽ ആരോഗ്യരംഗത്തുള്ളവരുടെ പ്രവർത്തനങ്ങൾ അതീവ പ്രധാനപ്പെട്ടതാണ്. ഇതിനു പുറമെ COVID-19 രോഗബാധ ചെറുക്കാനുള്ള ഒട്ടേറെ വെല്ലുവിളികളും ആദ്യം നേരിടുന്നത് ഇവരാണ്. ഓസ്ട്രേലിയയിൽ മലയാളികളിൽ ഒട്ടേറെ പേർ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നു. ആശുപത്രികളിലും എയ്ഡ്സ് കെയർ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നവർ ഏറെയാണ്. ഇവരിൽ ചിലരുമായി SBS മലയാളം സംസാരിക്കുന്നു. കൊറോണ വൈറസ് ബാധ ഓസ്ട്രേലിയയിലെ പല സംസ്ഥാനങ്ങളിലും ആദ്യം സ്ഥിരീകരിക്കാൻ തുടങ്ങിയപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള ധാരണകൾ ഇപ്പോഴുള്ളതിനേക്കാൾ കുറവായിരുന്നുവെന്ന് മെൽബണിൽ ആശുപത്രിയിൽ നഴ്സായ ബിനോയ് നാരായണൻ പറയുന്നു. എന്നാൽ രോഗത്തെക്കുറിച്ച് മുൻപത്തേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് സഹായിക്കുന്നതായി ബിനോയ് ചൂണ്ടിക്കാട്ടുന്നു.
ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ആശങ്കകൾ ഒത്തിരി ആദ്യമേ ഒത്തിരി കൂടുതലായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് വരുന്നതനുസരിച്ചും അതിൻ്റെ മോർബിഡിറ്റി റേറ്റും എല്ലാം കാണുന്നതനുസരിച്ച് പലരും പല നഴ്സസ് തന്നെയാണെങ്കിലും അവർ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊറോണ വൈറസ് വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീല് ചെയ്യാമെന്നുള്ളതൊക്കെ അവർ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പരിധിവരെ ആശങ്കകൾ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇതാദ്യം കുറേ നാൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ആങ്സൈറ്റി എന്തായാലും എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതൊന്ന് എന്താ പറയാ, അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് വരുന്നതനുസരിച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി വരികയും ആളുകൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ആശുപത്രികളിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഉടൻ ജോലി ചെയ്യുന്നവർക്ക് ലഭ്യമാക്കുന്നതായി ബിനോയ് പറയുന്നു. എങ്ങനെ സുരക്ഷിതമായി ആശുപത്രികളിൽ രോഗികളുമായി ഇടപെടണമെന്ന കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങളുമുണ്ട്.
ഓൾറെഡി ഹോസ്പിറ്റൽസെല്ലാം തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് അപ്പൊ തന്നെ അത് മറ്റുള്ള സ്റ്റാഫുകളിലേക്ക് ഇമെയിൽ ആയിട്ടും അല്ലാതെയും പാസ് ഓൺ ചെയ്യാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ഇൻഫെക്ഷൻ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പൊ നന്നായിട്ട് ഹാൻഡ് വാഷിങ്ങും അതിൻ്റെതായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിനെ ഒരു പരിധി വരെ നമ്മളിലേക്ക് വരാതെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഹോസ്പിറ്റൽസ് എല്ലാം അതിന് ഒരു പരിധി വരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന അവിടെ തന്നെയാണെങ്കിൽ അവര് നമ്മളിപ്പോ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ പോലും അതിനെ ആരൊക്കെ എക്സ്പോസ് ചെയ്യുന്നു, അവരുടെ എല്ലാം ഡീറ്റെയിൽസും, അവരെപ്പോഴാണ് ആ പേഷ്യന്റുമായിട്ട് ഇടപഴകുന്നത് എന്നെല്ലാം എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അപ്പോൾ തന്നെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ പേഷ്യനെ കാണുന്നത് തന്നെ. അപ്പൊ ഇൻ കേസ് ഇനി അതൊരു പോസിറ്റീവ് കേസ് ആയിട്ട് വന്നാൽ തന്നെ ഏതൊക്കെ സ്റ്റാഫ് എപ്പോഴൊക്കെ അവരെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ എല്ലാ ഹോസ്പിറ്റലും അവർ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വളരെ പെട്ടെന്ന് അത് ആക്ട് ചെയ്യാനും അതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ ആ സ്റ്റാഫിനെ ഐസൊലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്ത് അവരെ വെൽബീയിങ്ങിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രിക്കോഷൻസും എല്ലാ ഹോസ്പിറ്റലുകളും എടുക്കുന്നുണ്ട്.
ലോകത്തിന്റെ പല ഭാഗത്തും കൊറോണ വൈറസിനുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെയുള്ള ആശങ്കകൾ ഉണ്ടെന്ന് ബിനോയ് ചൂണ്ടിക്കാട്ടുന്നു.
ഒരു പരിധിവരെ ഇതിന്റെ എത്രത്തോളം കണ്ടേജിയസ് ആണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്ന ഒരു അൺനോൺ സൈഡാണ് കൂടുതൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊരു പുതിയൊരു അസുഖമായതുകൊണ്ട് വളരെ ഇൻഫർമേഷൻസ് എല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. സ്റ്റിൽ ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. പക്ഷെ കിട്ടുന്നതനുസരിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാ ദിവസങ്ങളിലുമായിട്ട് അതിനകത്ത് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയാസ് വഴിയാണെങ്കിലും ഇമെയിൽസ് വഴിയാണെങ്കിലും നമുക്ക് ആ ഇൻഫർമേഷൻസ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എങ്ങനെയുള്ള അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ നിന്ന് വരുന്നവരെ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എപ്പിഡമിക് എവിടെയെങ്കിലും കൂടുതൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും പാസ് ഓൺ ചെയ്യുന്നുണ്ട്.
ഓസ്ട്രേലിയയിലെ പല സംസ്ഥാനങ്ങളിലും രോഗബാധ കൂടി വരുന്ന റിപ്പോർട്ടുകൾ പൊതുജനത്തിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഷോപ്പിംഗ് സെന്ററുകളിൽ ടോയ്ലറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്നത് ഒരു ഉദാഹരണമാണ്. എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ പ്രതിരോധ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ബിനോയ് പറയുന്നത്.
ഇപ്പൊ മാസ്ക് ആണെങ്കിലും നമ്മൾ വളരെ സേഫ് പ്രൊട്ടക്റ്റർ ആയിട്ടാണ് പോകുന്നത്. മാസ്ക് വേണം, അതിൻ്റെതായ ഗൗൺ വേണം, പിന്നെ നമ്മൾ ഗ്ലൗസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ അതെല്ലാം ഇതുവരെ ഒരു ഷോർട്ടേജും ഇതുവരെ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ ഡിമാൻഡിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോ
ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ വീടുകളിൽ തിരിച്ചെത്തുമ്പോൾ പ്രത്യേക കരുതലെടുക്കുന്ന കാര്യവും ബിനോയ് ചൂണ്ടിക്കാട്ടുന്നു.
ഒരു എന്താ പറയാ, ഇത് ഒരു ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ചലഞ്ചിങ് ആണ്. ആശങ്കകൾ ഒത്തിരി എന്റെ സുഹൃത്തുക്കളും പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. പരമാവധി പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ സേഫ് ഗാർഡ് ചെയ്ത് പോവുക, മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ നേഴ്സ് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒരു പേഷ്യന്റായിട്ട് എക്സ്പോഷർ വരുന്നത് തന്നെ. അതേമാതിരി തന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴും പരമാവധി കുട്ടികളുണ്ട്, അപ്പൊ അവരൊക്കെ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെഫിനറ്റ്ലി ഷവർ ഒക്കെ എടുത്ത് ഹാൻഡ് വാഷും ഇട്ടിരുന്ന യൂണിഫോം എല്ലാം വാഷ് ചെയ്യാനായിട്ട് പരമാവധി മറ്റുള്ള ഡ്രസ്സുകളായിട്ടൊക്കെ എക്സ്പോസ് ആവാതെ പരമാവധി സെപ്പറേറ്റ് വാഷ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പരമാവധി പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
ആശുപത്രികളിലെ കാര്യമാണ് ബിനോയ് ഇതുവരെ വിവരിച്ചത്. രോഗബാധ ഏറ്റവും കൂടുതൽ ആശങ്കയ്ക്ക് കാരണമാകുന്നത് എയ്ജ്ഡ് കെയർ കേന്ദ്രങ്ങളിലാണ്. പ്രായമേറിയവരിൽ കൊറോണ വൈറസ് ബാധയുണ്ടായാൽ ഗുരുതരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എയ്ജ്ഡ് കെയർ കേന്ദ്രങ്ങളിൽ രോഗബാധ ജോലി ചെയ്യുന്നവർക്കിടയിലും കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്കിടയിലും പടരാതിരിക്കാനുള്ള പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നതായി മെൽബണിൽ എയ്ജ്ഡ് കെയർ കേന്ദ്രത്തിൽ നഴ്സായ ബേസിൽ വർക്കി പറയുന്നു.
കൊറോണ വൈറസിന്റെ കാര്യത്തില് ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മെയിനായിട്ട് ഇപ്പോ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ, അതുപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻ ആണ് മെയിനായിട്ട് ഇതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ റെസിഡൻസിനെ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഫ്ലൂ ലൈക് സിംപ്റ്റംസ് ഉണ്ടോ എന്നെല്ലാം മോണിറ്റർ ചെയ്യുകയും വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ മെയിനായിട്ട് എയ്ജ് കെയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
രോഗബാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ സമയാസമയം എല്ലാവർക്കും ലഭ്യമാക്കുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ബിനോയ് ചൂണ്ടിക്കാട്ടിയതുപോലെ രോഗബാധ വീടുകളിൽ പടരുമോ എന്ന ആശങ്ക ആശുപത്രികളിലും എയ്ജ്ഡ് കെയർ കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്നവർക്കുണ്ട്. എന്നാൽ ഇതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്ന കാര്യം ബേസിൽ പറയുന്നു.
ഇതിനെപ്പറ്റി ഒരു ആശങ്ക സ്റ്റാഫുകളുടെ ഇടയിലെല്ലാം ഉണ്ട്. കാരണം നമ്മൾ ഹോസ്പിറ്റലാണെങ്കിലും എയ്ജ് കെയറിലാണെങ്കിലും റെസിഡൻസുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അങ്ങനെ വീട്ടിലുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള എല്ലാ ആശങ്കകളും ഉണ്ട്. പക്ഷേ സ്റ്റാഫ് എല്ലാം അതിനെപ്പറ്റി വറീഡാണെങ്കിലും അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് വാഷിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടോയ്ലറ്റ് പേപ്പറിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു ഒരു മീഡിയ ബൂം പോലെ ജസ്റ്റ് പ്രതീക്ഷപ്പെട്ടാണ്. അത്ര വലിയ ഹെക്ടിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതെല്ലാ സ്റ്റോക്കുകളും ഉണ്ടെന്ന് ഗവൺമെന്റ് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ സ്റ്റോക്കുകൾ എല്ലാം ഓസ്ട്രേലിയ തന്നെ ഉണ്ടെന്ന്.
ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും കൊറോണ വൈറസ് ബാധ കൂടി വരുന്ന സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോവുകയാണ് ഏറ്റവും നല്ല നടപടിയായി ഇവർ കണക്കാക്കുന്നത്. ഓസ്ട്രേലിയയിലെ വലിയ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസം കുറവുള്ള സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് ബാധ വലിയ രീതിയിൽ ആശങ്ക ഉയർത്താൻ സാധ്യതയില്ല എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. എന്നാൽ ഉൾനാടൻ മേഖലകളിലുള്ളവർക്കും ആശങ്കയുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബേറ്റ്സ്മാൻ ബേയിൽ താമസിക്കുന്ന ടിഞ്ചു തോമസ്.
ഞങ്ങൾ താമസിക്കുന്നത് ബേസ്മെന്റ് ബേയിലാണ്. ഇത് റീജിയണൽ ഏരിയ ആണ്. ഇവിടെ കൂടുതലും ഏജ്ഡ് കെയർസും ഹോസ്പിറ്റാലിറ്റി സർവീസസ് കൂടുതലും ഉള്ള ഒരു സ്ഥലമാണ്. അത് കൂടാതെ കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ കൊറോണ വൈറസിന്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ സിഡ്നി ക്യാൻബറയുള്ള ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബേസ്മെന്റ് ബേ എന്ന് പറയുന്നത്. അപ്പൊ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ പിന്നെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അറിയത്തില്ല ഈ വരുന്ന ആൾക്കാർ എങ്ങനത്തെ ടൈപ്പുള്ള എങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അറിയത്തില്ല. പല തരത്തിലുള്ള ഇന്നിപ്പോ ഞങ്ങൾ പള്ളിയിൽ പറ്റിയ മാസം അച്ഛൻ പറയായിരുന്നു, ലൈക്ക് നമ്മളിപ്പോ മാസം കഴിഞ്ഞാൽ പോലും മീൻസ് നമ്മൾ ഫീസ് തുടങ്ങുന്ന സമയത്ത് കൈ കൊണ്ട് ആരും ടച്ച് ചെയ്യണ്ട. ഇപ്പൊ കാലും കൊണ്ട് ഇങ്ങനെ തൊട്ടാൽ മാത്രമല്ല, ഷൂ തൊട്ടും ജസ്റ്റ് ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബോഡി ടച്ച് യാതൊരു ബോഡി ടച്ച് അല്ല. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എടുക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പൊ പലയിടത്തും ഒരു ഇനി ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറയുമ്പോഴും നമുക്കൊരു മനസ്സിൽ പേടിയാണ് നാളെ ഇവിടെ വരുമ്പോൾ. കാരണം ഇപ്പോൾ ഒരു ഫയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് സേഫ് ആയിട്ട് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മന്ത്സ് ബിഫോർ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഫയറിന്റെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഒന്ന് ബാക്ക് ടു ലൈഫിലോട്ട് ഒന്ന് വന്ന് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഇപ്പൊ ഈ കൊറോണ വൈറസ് എന്ന് തോന്നിയിരിക്കുകയാണ്. ഒന്നത്തെ ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇല്ല. ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കൊറോണ വൈറസ് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇതിന് ഡിറ്റക്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത നിയറസ്റ്റ് ആണ് ക്യാമ്പറയ്ക്കാണ്. കാരണം ഈ യൂറോപ്പിലെ റീജിയനിലൊന്നും നല്ലൊരു ഹോസ്പിറ്റൽ സർവീസസ് ഇല്ല ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തക്കണമുള്ളത്. അതൊന്നും വളരെ നാളുകൊണ്ട് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ വേണം എന്നുള്ളത് തന്നെ. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി ആശങ്കയാണ്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ ടോപ്പിക്കാണ്, ഇത് എല്ലായിടവും ഉള്ള ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് കൂടി നമ്മളിങ്ങനെ എന്താ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ജീവിച്ചു പോവുകയാണ്.
കൊറോണ വൈറസ് ബാധ ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് സിഡ്നി. ഇവിടെയുള്ള ഷിജി നിർമ്മൽ.
ഞാൻ വർക്ക് ചെയ്യുന്ന ചൈൽഡ് കെയറിലാണ്. ഞങ്ങളെ ചൈൽഡ് കെയറിലെല്ലാം അവര് നോട്ടീസ് എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് എങ്ങനെയാണ് ഈ വൈറസ് സ്പ്രെഡ് ആകുന്നതെന്നും പിന്നെ നമ്മൾ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടതെന്നും പിന്നെ ഈ ഈ വ്യത്യസ്തമായ മലേഷ്യ സിംഗപ്പൂർ ഇവിടുന്നൊക്കെ വരുന്ന ആളുകളോടെല്ലാം ബ്ലഡ് ചെക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള നോട്ടീസ് എല്ലാം തന്നിട്ട് ഭയമുണ്ട്. എന്നാലും നമ്മൾ നമ്മളെ ജോലിക്കെല്ലാം പോകുന്നുണ്ട്. പിന്നെ പ്രിക്കോഷനായിട്ട് എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുക അങ്ങനത്തെ മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. റൂമർ പോലെ സ്പ്രെഡ് ചെയ്താണോ എന്നറിയില്ല. നമ്മൾ ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കണം എല്ലാം പറഞ്ഞ് ഷോപ്പിലതിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇൻഫർമേഷൻ നമ്മൾ ന്യൂസിലൂടെയും നമ്മൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്.
കൊറോണ വൈറസ് ബാധയെ തുടർന്നുള്ള ആശങ്ക പലയിടങ്ങളിലും വളരെ ദൃശ്യമാണ്. ഒരു മുൻകരുതലെന്നോണം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച കാര്യം ഷിജി പറയുന്നു.
നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യ സാധനങ്ങൾ അരി പിന്നെ ഗ്രോസറി സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ പാല് അങ്ങനത്തെ സാധനങ്ങളൊന്നും മുൻകൂട്ടി വാങ്ങിച്ചു വെക്കുന്നില്ല. അത് ആവശ്യത്തിന് മാത്രമേ വാങ്ങിച്ചു വെക്കുന്നുള്ളൂ. പിന്നെ അല്ലാതെ അരി അങ്ങനത്തെ ആവശ്യ സാധനങ്ങളൊക്കെ മുൻകൂട്ടി ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
ഇതിനു പുറമെ വീട്ടിൽ കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യവും വളരെയധികം ശ്രദ്ധിക്കുന്നതായി ഷിജി ചൂണ്ടിക്കാട്ടുന്നു.
എനിക്കൊരു മോളുണ്ട്, അവർക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ക്ലാസ് വിട്ടു വന്നാൽ നല്ല ഹാൻഡ് വാഷ് ചെയ്യണം, പിന്നെ നമ്മൾ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്പ്രെഡ് ആകാതെ എൻ്റെ ഫ്രണ്ട്സിനോട് നീ പറഞ്ഞു കൊടുക്കണം, ടവല് അതെല്ലാം യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാം കീപ്പ് വാച്ച് ചെയ്യുന്നുണ്ട്. ജലദോഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്.
ബ്രിസ്ബനിലുള്ള ശ്രീജ നിഷാന്തും ആശങ്കയുള്ള കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്.
ആക്ച്വലി ഞാനൊരു നേഴ്സാണ്. അപ്പം ആക്ച്വലി ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ ഹോസ്പിറ്റലിലൊക്കെ നല്ല രീതിയിൽ അവയർനെസ് തരുന്നുണ്ട്. ഇറ്റ് ആക്ച്വലി കൊറോണ വൈറസ് ഇത്രയും ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആയത് കാരണം എല്ലാവരും ഭയങ്കര പാനിക്കിലാണ്. അത് കാരണം ഐ തിങ്ക് ഇവിടെ എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ ആൾക്കാർ സപ്ലൈസിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. എല്ലായിടത്തും ഷോർട്ടാണ് സപ്ലൈസ്. പക്ഷേ ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ആക്ച്വലി ഡു നമ്മുടെ നോർമൽ പ്രിക്കോഷൻസ് തന്നെ എടുത്താൽ മതിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലും പറയണേ. ഹാൻഡ് വാഷിങ്ങും എന്താ പറയുക, എല്ലാവരും നോർമലായിട്ട് ആൾക്കാരോട് ഇടപെടുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷിംഗ് വേണം, അങ്ങനത്തെ ഉള്ള ഹാൻഡ് ടു മൗത്ത് അങ്ങനത്തെ ഒക്കെ ഉള്ള ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അവയർനെസ് എന്ന് പറയുന്നത്.
എന്തെല്ലാം മുൻകരുതലാണ് നിങ്ങൾ എടുക്കുന്നത് പൊതുവായിട്ട്?
പൊതുവായിട്ട് ആസ് യൂഷ്വൽ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ എല്ലാം നോർമലായിട്ട് തന്നെയാണ്. എല്ലാവരും ഇച്ചിരി കെയർഫുൾ ആണ് എല്ലാ കാര്യത്തിലും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എന്താ പറയാ, എല്ലാവരും ഇത് കേസസ് ഐഡന്റിഫൈ ചെയ്ത് അടുത്തുള്ള അടുത്തുള്ള സബർബ്സിൽ അങ്ങനെ കേസസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാനിക് ആവുന്നുണ്ട്. നോർമലായിട്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ആക്ച്വലി ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ പ്രിക്കോഷൻസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ പോകുന്നുള്ളൂ.
കുട്ടികളൊക്കെ ചൈൽഡ് കെയർ സെന്ററിലൊക്കെ വിടുമ്പോൾ എത്രമാത്രം ആശങ്കയുണ്ട്?
ഉറപ്പായിട്ടും പേരൻസ് എല്ലാം വറീഡാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഹ്യൂമൻ ടു ഹ്യൂമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കുറെ പേരൊക്കെ ഈ ഇത് തുടങ്ങിയ സമയത്ത് പിള്ളേരെ ഒരു രണ്ട് മൂന്നാഴ്ചകളും ചൈൽഡ് കെയറിനും വിടാതിരുന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പാനിക്കാക്കുന്ന ഒരു കാര്യമാണ് പബ്ലിക്കിനെ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.